ക്രൈസ്തലോ കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത മരണം നീക്കി ജീവൻ നൽകി എന്നുള്ള ഒരു തിരുവചന ചിന്തയാണ് തുടർന്ന് അല്പസമയം നാം ധ്യാനിക്കുന്നത്. തിമൊഥെയൊസിന് എഴുതിയ രണ്ടാം ലേഖനം 1:10. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുയേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. പ്രൈസ് ദി ലോർഡ്. പൗലോസിൻ്റെ അവസാന ലേഖനമാണ് തിമൊഥെയൊസിൻ്റെ രണ്ടാം ലേഖനം. അതും കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് താൻ ഈ ലേഖനം എഴുതിയത്. പ്രൈസ് ദി ലോർഡ്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ധൈര്യവും പ്രോത്സാഹനവും പകരുന്ന ഒരു കത്ത് എഴുതുക അത്യന്തം അസാധാരണമായ ഒരു കൃത്യമാണത്. എന്നാൽ അത്തരമൊരു ലേഖനമാണ് തിമൊഥെയൊസിനുള്ള രണ്ടാമത്തെ ഈ ലേഖനം. ഈ കത്തിൽ പൗലോസ് തിമൊഥെയൊസിന് വേണ്ടിയുള്ള തൻ്റെ സ്നേഹത്തെയും പ്രാർത്ഥനയെയും പറ്റി ഉറപ്പ് നൽകിയ ശേഷം തൻ്റെ ആത്മീയ പൈതൃകത്തെയും ചുമതലകളെയും പറ്റി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പടയാളിയായാലും കായികാഭ്യാസിയായാലും കർഷകനായാലും യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനായാലും സ്ഥിര പരിശ്രമം കൊണ്ട് മാത്രമേ ഒരുവന് പ്രതിഫലം നേടുവാൻ സാധിക്കുകയുള്ളൂ. അന്ത്യകാലത്തെ ആളുകൾ സത്യമാർഗം വെടിഞ്ഞ് കർണരസമാകുമാറ് പ്രസംഗങ്ങൾ നൽകുകയും അത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നാം ഇന്ന് വന്നെത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തീയ ജീവിതം അതിൻ്റെ ശക്തി അറ്റ് വേഷഭക്തിയായി അധപതിക്കുമെന്ന് പൗലോസ് താക്കീത് നൽകിയാണ് ഈ ലേഖനത്തിൽ കൂടി. എന്നാൽ ആ പതനത്തിലും പൗലോസിൻ്റെ ജീവിത ദൃഷ്ടാന്തം തിമൊഥെയൊസിന് മാർഗദർശനം നൽകുവാനും ദൈവവചനം അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുവാനും പര്യാപ്തമായിരിക്കും. തൻ്റെ ഈ അന്തിമ ലേഖനം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഐഹിക ദിനങ്ങൾ ശീഘ്രഗതിയിൽ അതിൻ്റെ അന്ത്യത്തെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പൗലോസിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഭാരം നീങ്ങി സ്വൈരം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവനെങ്കിലും ദൈവഭക്തനായ അപ്പോസ്തോലൻ അല്പം ഭീരുത്വമുള്ളവനും എന്നാൽ ഏറ്റവും വിശ്വസ്തനും തൻ്റെ സഹപ്രവർത്തകനുമായ തിമൊഥെയൊസിനെ എഫേസോസിലെ തൻ്റെ വിഷമകരമായ ശുശ്രൂഷയ്ക്ക് സുസജ്ജനാക്കി തീർക്കുവാൻ വേണ്ടിയുമാണ് ഈ ലേഖനം എഴുതിയത് എന്ന് ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ലേഖനത്തിൽ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാൽ ലഭിച്ച ഭാഗ്യകരമായ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞ അനന്തരം ജീവിതത്തിനെതിരെയും ദൈവം ഏൽപ്പിച്ച ദൗത്യത്തിനെതിരെയും ഉയർന്നു വരുന്ന വെല്ലുവിളികളെയും അതിന്മേൽ ജയം പ്രാപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയുമാണ് പൗലോസ് വ്യക്തമാക്കുന്നത്. ലേഖനം അവസാനിപ്പിക്കുന്നാകട്ടെ ഓട്ടമോടി തികച്ചെടുത്ത, പോർ പൊരുതി ജയിച്ച, വിശ്വാസം കാത്തുസൂക്ഷിച്ച, നീതിയുടെ കിരീടത്തിനായി കാത്തിരിക്കുന്ന ശ്രേഷ്ഠ അനുഭവത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. ഈ ലേഖനത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് കാണിട്ട് കഴിയുമല്ലോ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. ആ പ്രത്യാശയോടെയാണ്, ആ ഉറപ്പോടെയാണ് പൗലോസ് ഈ ലേഖനം അവസാനിപ്പിക്കുന്നത്. രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത തൻ്റെ ജീവിതത്തിൽ വരുത്തിയ സമൂല വ്യത്യാസമാണ് ലേഖനത്തിൻ്റെ തുടക്കത്തിൽ അതിൻ്റെ പ്രാരംഭ അധ്യായങ്ങൾ നമുക്ക് കാണിട്ട് കഴിയുന്നത്. അത് 1:9-10 നമുക്ക് കാണിട്ട് കഴിയും. അതിങ്ങനെയാണ്, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകലകാലത്തിന് മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിൻ്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തൻ്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണം അത്രേ. യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത താൻ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് അക്ഷരികമായി വ്യക്തമായി കണ്ടു. താൻ കണ്ട പ്രത്യക്ഷത മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ പരമയാഗമായി തീർന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയായിരുന്നു. ആ പ്രത്യക്ഷതയാൽ സാധിച്ചത്, പ്രൈസ് ദി ലോർഡ്, നാം വായിച്ച വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: 1, അവൻ എന്നെ രക്ഷിച്ചു; 2, എന്നെ വിശുദ്ധകളി കൊണ്ട് വിളിച്ചു; 3, എൻ്റെ മരണം നീക്കി; 4, ജീവനും അക്ഷയതയും നൽകി; 5, മാത്രമല്ല തന്നെ സുവിശേഷത്തിന് പ്രസംഗിയും അപ്പോസ്തോലനും ഉപദേഷ്ടാവുമായി നിയമിച്ചു. അത് 11-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയും. അതിങ്ങനെയാണ്, ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തോലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആരാണ് തന്നെ വിളിച്ചതെന്നും എന്താണ് തനിക്ക് ലഭിച്ചതെന്നും തന്നെ നിയമിച്ചത് ആരാണ് എന്നും എന്തിനാണെന്നും നല്ല ബോധ്യമുള്ളവനായ പൗലോസ് തുടർന്ന് പറയുകയാണ് അടുത്ത വാക്യത്തിൽ, 12-ാമത്തെ വാക്യത്തിൽ. അതുനിമിത്തം തന്നെ ഞാനിതൊക്കെയും സഹിക്കുന്നു എങ്കിലും, ആരാണ് ഈ പറയുന്നതെന്നറിയാമോ? സുവിശേഷത്തിന് വേണ്ടി കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസ് പറയുകയാണ്, എന്നെ വിളിച്ചതാരാണെന്നും എനിക്ക് ലഭിച്ചത് എന്താണെന്നും, എൻ്റെ മരണം നീക്കി എനിക്ക് അക്ഷരയും ജീവനും നൽകിയതും എന്നെ ഒരു വലിയ ശുശ്രൂഷ ദൗത്യം ഏൽപ്പിക്കുകയും ചെയ്തത് ആരാണെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഞാനിതൊക്കെയും സഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അതുനിമിത്തം തന്നെ ഞാനിതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. പ്രിയരെ, നമ്മെ വിളിച്ച് നമ്മുടെ ഹല്ലേലൂയ മരണം നീക്കി നമുക്ക് ജീവൻ നൽകി നന്മ ഏൽപ്പിച്ച ദൗത്യം എന്താണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? പ്രൈസ് ദ ലോർഡ്. ആ ദൗത്യം സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുക എന്നുള്ള ദൗത്യമാണ്. കർത്താവിന് വേണ്ടി സാക്ഷികളാകുക എന്നുള്ള ദൗത്യമാണ് നമ്മെ ഏൽപ്പിച്ചത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേല. അതിനാണ് മരണം നീക്കി നമുക്ക് ജീവനും അക്ഷയതയും നൽകിയത്. പ്രൈസ് ദ ലോർഡ്. ആ ദൗത്യം നമ്മെ ഏൽപ്പിച്ച് ആ ദൗത്യം നിവർത്തിപ്പാനുള്ള സമർപ്പണത്തോടെ മുന്നേറുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. എങ്കിൽ ദൈവം ഏൽപ്പിച്ചത് ശക്തമായി ചെയ്യുവാൻ ദൈവം നമുക്ക് കൃപ നൽകുവാനിടയായിത്തീരും. ഹല്ലേലൂ. ആ ദൈവം, പ്രൈസ് ദ ലോർഡ്, നമ്മെ സൂക്ഷിപ്പാൻ ശക്തനായ ദൈവമാണ്. പൗലോസിനോട് ചേർന്ന് നമുക്കിങ്ങനെ പറയാമോ? ഇങ്ങനെ പറയട്ടെ. പ്രൈസ് ദ ലോർഡ്. പറയുവാനിടയായിത്തീരട്ടെ. അത് നിമിത്തം തന്നെ ഞാനിതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാനാരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവനെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. കണ്ണുള്ള കർത്താവേ, ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ മരണം മാറ്റി ഞങ്ങളുടെ നിത്യശിക്ഷ മാറ്റി ഞങ്ങൾക്ക് നിത്യരക്ഷ നൽകിയ സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിർവഴിയായി നിർവഹിപ്പാനുള്ള കൃപ നൽകണമേ. ഞങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവസാനത്തോളം സൂക്ഷിപ്പാൻ അങ്ങ് ശക്തനായ ദൈവമാണ്. കരങ്ങൾ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന ഘടനായി സ്തോത്രം. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.